അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും ഒടുവിലായി എഴുതിയ ലേഖനം എന്ന് നാം ചിന്തിച്ച ഈ തിമത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം വളരെ വിലപ്പെട്ടതാണ്. നാം അതിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. പൗലോസ് തിമത്തിയോസിനെ പ്രിയമകൻ എന്ന് വിളിച്ച് ഈ വേല ഭരമേൽപ്പിക്കുന്നു. മൂന്നും നാലും വാക്യങ്ങളിൽ നാം കാണുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഇത്ര മനോഹരമല്ലേ? അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവനായിരുന്നു തിമത്തിയോസ്. പൗലോസിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കൂടി പോയെന്നാൽ അത് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ വാസ്തവത്തിൽ എത്ര പേരുടെ പേരുണ്ട്? അങ്ങനൊരു ലിസ്റ്റ് ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ. താങ്കളുടെ സഭാശുശ്രൂഷകനെ ഓർത്ത് പ്രാർത്ഥിക്കണം. സുവിശേഷ വേലയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ഇവിടെ പൗലോസ് തിമത്തിയോസിന് എഴുതുന്ന വളരെ വ്യക്തിപരമായുള്ള ചില പ്രസ്താവനകൾ കാണാവുന്നതാണ്. എത്ര പ്രാവശ്യമാകുന്നു പൗലോസ് തിമത്തിയോസിനെ ഓർക്കുന്നത്? നിന്നെ സ്മരിച്ച്, കണ്ണുനീർ ഓർത്ത്, നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം. ഇത്രയധികം ഓർക്കണമെങ്കിൽ എത്ര അടുത്ത ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നാം കാണണം അല്ലേ. പൗലോസ് തിമത്തിയോസിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായുള്ള കാര്യമായിരുന്നു. പൗലോസിനെ പിടിച്ച് തടവിലാക്കി എന്നുള്ളതും താൻ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്നും ഉള്ളത് തിമത്തിയോസിനെ മാനസികമായി തളർത്തുന്ന വസ്തുതയാണ്. പൗലോസ് പറയുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ ഓർക്കുന്നു, നിന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ സന്തോഷപൂർണനാകുവാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് അഞ്ചാം വാക്യത്തിൽ കാണും. പൗലോസ് യഹൂദ മതത്തിൽ നിന്നും വന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഈ യുവാവ് തിമത്തിയോസ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. അവൻ്റെ വലിയമ്മയും അമ്മയും വിശ്വാസികളായിരുന്നു. ഈ യുവാവ് ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്നതിന് ഈ പറഞ്ഞ പാരമ്പര്യം വളരെയേറെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. തിമത്തിയോസിന്റെ പിതാവ് ഒരു യവനനായിരുന്നു. അദ്ദേഹം വിശ്വാസത്തിലായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ വലിയമ്മയും അമ്മയും നല്ല ഒന്നാന്തരം വിശ്വാസികളായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, ഇത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വാസ്തവമായിട്ടുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും രൂപവൽക്കരണ സംബന്ധിയായ സ്വാധീനം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭവനവുമാണ്. അങ്ങനെ നല്ല ആത്മകഥകൾ ഒരിക്കലും തങ്ങളുടെ തന്നെ ജീവിതത്തെ കൊണ്ടല്ല ആരംഭിക്കുന്നത്, പിന്നെയോ അവരുടെ മാതാപിതാക്കളും ചിലപ്പോൾ പൂർവികന്മാരായ മറ്റുള്ളവരും കൂടിയാകുന്നു. യാതൊരു മനുഷ്യനും തൻ്റെ മാതാപിതാക്കളുടെ പുറമെ ഉള്ള രൂപത്തെ പ്രാപിക്കുവാൻ കഴിയുന്നതുപോലെ അവരുടെ വിശ്വാസത്തെ അവകാശമാക്കുവാൻ കഴിയില്ല എന്നത് വാസ്തവം തന്നെ. എന്നാൽ ഒരു കുട്ടിയെ തൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസത്താൽ, അഭ്യസനത്താൽ, മാതൃകയാൽ വിശ്വാസത്തിലേക്ക് നയിക്കാവുന്നതാണ് കേട്ടോ. ഇത് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നോർക്കണം. തിമത്തിയോസിന് ഒരു ഭക്തിയുള്ള ഭവനം ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടല്ലോ. എത്ര വലിയൊരു അനുഗ്രഹമാണിത് എന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുള്ള ആളുകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ സാധാരണ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവർ ശുശ്രൂഷയിൽ വളരെയേറെ പ്രയോജനപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് ആറാം വാക്യത്തിൽ വായിക്കുന്നു. പൗലോസ് തിമത്തിയോസിന്റെ മേൽ തൻ്റെ കരം വെച്ചപ്പോൾ അതിൻ്റെ അർത്ഥം തിമത്തിയോസ് പൗലോസിൻ്റെ ഒരു പങ്കാളിയാകുന്നു എന്നാണ്. അവനോടൊപ്പം ദൈവവചനം പഠിപ്പിക്കുന്ന വരം പങ്കുവെച്ചു. തൻ്റെ പുതപ്പ് തിമത്തിയോസിന്റെ മേൽ വീഴണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ യുവാവ് പൗലോസിനോട് വളരെ അടുത്തവനായിരുന്നു. പൗലോസ് റോമിൽ തടവിലായിരുന്നപ്പോൾ അവൻ തിമത്തിയോസിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല എന്നാണ്. പൗലോസിന്റെ പഠിപ്പീരും പ്രസംഗവും തുടരുവാൻ കഴിവുള്ള ഒരുവനിതാ. അതുകൊണ്ട് പൗലോസ് അവനെ തൻ്റെ പങ്കാളിയാക്കി. അവർ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരുന്നു. പൗലോസ് തിമത്തിയോസിനെ ഗുണദോഷിക്കുന്നത് ശ്രദ്ധിക്കുക, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന്. ഈ മനുഷ്യന് ഒരു വരമുണ്ടായിരുന്നു, അതിനെ ജ്വലിപ്പിക്കുവാൻ പൗലോസ് തിമത്തിയോസിനെ ഉത്സാഹിപ്പിക്കുന്നു. അത് എന്താണ് താങ്കളോട് പറയുന്നത്? എഫസോസിൽ പാർത്തിരുന്ന തിമത്തിയോസിനെ കുറിച്ച് പൗലോസ് ചിന്താകുലപ്പെട്ടിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. എഫസോസിൽ ആർത്തിമസ് മഹാദേവിയുടെ ക്ഷേത്രമുണ്ടായിരുന്നതും റോമൻ ലോകത്തിലെ പാപത്തിന്റെ സ്ഥാനമായി അറിയപ്പെട്ടിരുന്നതുമായ സ്ഥലമായിരുന്നു. പൗലോസ് തന്നെ എഫസോസിൽ 3 വർഷം പാർത്തു. ആ പട്ടണത്തിലുള്ള പ്രലോഭനങ്ങളും ആകർഷണങ്ങളും പൗലോസിന് വ്യക്തമായും അറിയാമായിരുന്നു. ആ സാഹചര്യത്തിൽ തിമത്തിയോസ് ദൈവത്തിന്റെ ആലോചന മുഴുവൻ അവിടെ പഠിപ്പിക്കുവാൻ മടി കാണിക്കുമോ എന്ന് അപ്പസ്തോലൻ ഭയപ്പെട്ടിരുന്നത് പോലെ തോന്നുന്നു. താൻ പ്രിയമകനെന്ന് വിളിച്ച യുവാവിനെ കുറിച്ച് പൗലോസിനുള്ള കരുതൽ നമുക്കിവിടെ കാണാവുന്നതാണ്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. നമ്മൾ അനേകരും ഇത് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഭയമെന്നത് സ്വാഭാവികമായ ഒന്നാണ്, അത് നല്ലതുമാണ്. ഉദാഹരണത്തിന്, എനിക്ക് സിംഹത്തെ പേടിയാണ്. ഒരെണ്ണത്തെ ഇവിടെങ്ങാനും അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ ഞാൻ ഒളിക്കുവാൻ നോക്കും. അതുകൊണ്ട് ഭയമുണ്ടാകുക എന്നാൽ അത് സ്വാഭാവികവും നല്ലതുമാണ്, അല്ലെങ്കിൽ ആപത്തിൽ ചെന്ന് ചാടും. എന്നാൽ പൗലോസ് നല്ല വിധത്തിലുള്ള ഒരു ഭയത്തെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ ഭീരുത്വം. പൗലോസ് പറയുന്നു, ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നൽകിയിരിക്കുന്നതെന്ന്, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ ആകുന്നു എന്ന്. സുബോധമുള്ള ഒരു മനസ്സെന്നാൽ അച്ചടക്കം എന്നത്രേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, പരാജയം ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്രയാകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. നാം ഓരോരുത്തരും അച്ചടക്കമുള്ള ശിക്ഷണമുള്ള വിശ്വാസികൾ ആയിരിക്കേണ്ടതാണ്, അല്ലാതെ നമ്മുടെ വികാരങ്ങളുടെ അടിമയാകുവാൻ പാടില്ല. നാം എല്ലാം നമ്മുടെ വികാരങ്ങളാൽ ചലിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന വിശക്കുന്നവരുടെ അനാഥരുടെ ചിത്രവുമായി അഭ്യർത്ഥന അയക്കുന്നവർക്കെല്ലാം മനുഷ്യർ പണം അയക്കുന്നത്. ആരെങ്കിലും വന്ന് പറയുന്നത് കള്ളമാണെങ്കിലും മനുഷ്യരങ്ങ് അലിഞ്ഞുപോകും. എന്നാൽ വിശ്വാസികൾ തങ്ങളുടെ വികാരങ്ങളാൽ പ്രചോദിതരാകേണ്ടവരല്ല, അതല്ല അവരെ നയിക്കുന്ന സംഗതി. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ യജമാനനാകുവാൻ പാടില്ല, നാം അച്ചടക്കം ഉള്ളവരാകണം. എങ്ങനെയാണ് ഇത് ഭയത്തിന്റെ പ്രശ്നത്തെ നേരിടുന്നത്? ഏതെങ്കിലും വിധത്തിലുള്ള ഭയം എനിക്കുള്ളത് തെറ്റാണോ? അല്ല. എന്നാൽ അങ്ങനൊരു ഭയമുള്ളതിനാൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. ഞാൻ ശിക്ഷണമുള്ള ഒരു വിശ്വാസിയാകുന്നുവെങ്കിൽ ഞാൻ എന്ത് ത്യാഗവും സഹിച്ച് ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യുക തന്നെ ചെയ്യും. വികാരങ്ങളെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ നിന്നും താങ്കളുടെ വികാരം താങ്കളെ വിലക്കാതിരിക്കുന്നതാണ്. വേഗം കൂടിയ സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് താങ്കൾക്ക് ഭയമാണെങ്കിൽ താങ്കൾ അത് ഒഴിഞ്ഞു മാറുകയില്ല. ആവശ്യത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ യാത്ര ചെയ്യുവാൻ താങ്കളെ ശിക്ഷണത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും താങ്കളുടെ വികാരങ്ങളും കൊണ്ട് മാത്രമേ താങ്കൾക്ക് ജീവിക്കുവാൻ കഴിയൂ. എന്നാൽ ഒരിക്കലും വികാരം നമ്മെ നയിക്കുവാൻ പാടില്ല. ഞാനൊരു തോൽവിയടഞ്ഞ വിശ്വാസി ആയിരിക്കുവാൻ പാടില്ല. എന്റെ നിയന്ത്രണം എന്റെ വികാരങ്ങൾക്ക് ആയിരിക്കുവാൻ പാടില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നു, അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. സുവിശേഷത്തിന്റെ പീഡനം എന്നാണല്ലോ 2 തിമത്തിയോസ് 1-ാം അധ്യായത്തിന് ഞാൻ നൽകിയ തലക്കെട്ട്. ഞാൻ അങ്ങനെ പറയുവാൻ കാരണം, ഇന്ന് അനേകരും ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും ക്രിസ്തീയ ജീവിതം ആയാസരഹിതവും മധുരവും എപ്പോഴും തിളങ്ങുന്നതുമൊക്കെ ആകുന്നു എന്നത്രേ. അനേകരും ചിന്തിക്കുന്നത് താങ്കൾക്കുള്ള സ്വർഗീയ പിതാവ് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള, എന്തു ചോദിച്ചാലും ഉടനെ ഇങ്ങ് തരുന്ന ഒരു വ്യക്തിയാകുന്നു എന്നാണ്. അവൻ നമ്മെ പൂമെത്തയിൽ കിടത്തുകയും നമ്മുടെ പാതയിൽ നിന്നും കല്ല് പെറുക്കിക്കളയുകയും നമുക്ക് ഗൗരവമായി ഒന്നും സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരിക്കലൊരു പിതാവ് തന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചിരുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചു. അതിപ്രകാരമായിരുന്നു, ഉപജീവനത്തിന് വേണ്ടി സമ്പാദിക്കുന്നതിന്റെ സുഖം ഞാൻ എന്റെ മകന് വെച്ചു പോകുന്നു. കഴിഞ്ഞ 25 വർഷം അവൻ ചിന്തിച്ചു ആ സുഖം എന്റേത് മാത്രമാണെന്ന്. അവന് തെറ്റുപറ്റി. ഒരു നല്ല പങ്ക് വിശ്വാസികൾ കരുതുന്നത് തങ്ങളുടെ സ്വർഗീയ പിതാവ് സംഗതികളെല്ലാം തങ്ങൾക്ക് എളുപ്പമാക്കി തരണമെന്നത്രേ. അത് മാത്രമാണ് അവരുടെ പ്രാർത്ഥന. പ്രയാസമുള്ളതെല്ലാം ദൈവം കനിയാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് എന്നത്രേ അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നീങ്ങിപ്പോകുവാൻ വേണ്ടി ഇവർ ഭയങ്കര പ്രാർത്ഥനയാകും. അതിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല. അതുകൊണ്ട് ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാകുന്നു. പലരും ദൈവത്തെപ്പോലും തള്ളിപ്പറയുന്ന സ്ഥിതിയിൽ എത്തിച്ചേരുന്നു. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്, യോഹന്നാന സുവിശേഷം 16:33. വിശ്വാസികൾ മഹാപീഡനകാലത്തിലൂടെ കടന്നു പോവുകയില്ല. എന്നാൽ നിങ്ങൾക്കും എനിക്കും നമ്മുടേതായ ചെറിയ ചെറിയ പീഡനങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നാണ് പൗലോസ് തന്നെ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഇവിടെ അന്യരല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ വേട്ടപ്പട്ടികൾ നിങ്ങളെ നോക്കി കുരയ്ക്കുകയില്ലായിരുന്നു. വിശ്വാസികളെ ലോകത്തിനിഷ്ടമല്ല എന്ന് കർത്താവ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ, യോഹന്നാന്റെ സുവിശേഷം 15:18. ഒരു ദൈവവൈദൽ എന്ന നിലയിൽ താങ്കൾ എല്ലാവരും അഭിനന്ദിക്കുന്ന ഒരു വ്യക്തിയായെന്നാൽ അതിൽ എന്തോ കാര്യമായ തകരാറുണ്ട്. ഈ പരമാർത്ഥം അംഗീകരിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഒഴുക്കിനെതിരെ നീന്തുവാൻ പ്രയാസമാണ് സുഹൃത്തെ. ലോകത്തിൻ്റെ പോക്കെന്ന് ദൈവമക്കളുടെ പോക്ക് വേറൊന്ന്. ക്രിസ്തീയ ജീവിതം എന്നാൽ ഭൂമത്തയിലെ അനുഭവമല്ല. നാം സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം ഒരുമിച്ച് കഷ്ടം സഹിക്കണം. അതായത്, കഷ്ടം സഹിക്കുന്നതിൽ കൂട്ടാളികളാകണം. തിമത്തിയോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത ലജ്ജിക്കാതെ കഷ്ടം സഹിക്കുന്നതാകണം. തിമത്തിയോസിന് തൻ്റെതായ വളരെയേറെ പരിമിതികൾ കണ്ടെന്ന് വന്നേക്കാം. പ്രായം കുറഞ്ഞവൻ, ശരീരസ്ഥിതി അത്ര നല്ലതല്ല, ഭീരു, അങ്ങനെ പലതും പറഞ്ഞെന്ന് വന്നേക്കാം. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം അവനെ ഏതൊരു ഉത്തരവാദിത്വത്തിനായി വിളിച്ചോ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു എന്ന് വന്നേക്കാം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, പ്രതിസന്ധികൾ കാണുമ്പോൾ പിന്മാറുന്ന പ്രവണത. എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ തന്നെ നമ്മെ കൊണ്ട് കഴിയുമെന്ന് ആരാണ് പറഞ്ഞത്? ദൈവമാണ് തൻ്റെ ശുശ്രൂഷയ്ക്കായി നമ്മെ രൂപപ്പെടുത്തി അതിനുള്ള വരം നൽകി ഉപയോഗിക്കുന്നത്. ദൈവഹിതത്തിനായി വിധേയപ്പെടുത്തുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. 9 വായിക്കുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നാം ആരാകുന്നു എന്നതിനാലോ, നാം ചെയ്തത് എന്താകുന്നു എന്നതിനാലോ അല്ല, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. പിന്നെയോ 10 പറയുന്നത്, തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ദൈവത്തിന്റെ സുവിശേഷത്തിലെ മഹത്തായ ഉദ്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൗലോസിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് പഴയ നിയമത്തിൽ ഒരു മർമ്മമായിരുന്നു, അതെ, വെളിപ്പെടുത്താതിരുന്ന ഒരു രഹസ്യം. എന്നാൽ ഇപ്പോൾ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സകലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും എന്ന് വായിച്ചല്ലോ. അതെ, ആദ്യം മുതൽ തന്നെ നമുക്ക് വേണ്ടി ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു. 1:10 നാം കാണുന്നു, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. വളരെയേറെ ശ്രദ്ധ നൽകേണ്ട ഒരു വാക്യം അത്രേ ഇത്. ഇപ്പോൾ മരണം നീക്കുകയും, ഒരു ദൈവവൈദലിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നാൽ വളരെ വ്യത്യസ്തമായ ഒന്നാകുന്നു. കർത്താവ് അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളഞ്ഞു. ഓർക്കുക, ദൈവം മരണത്തെ നീക്കിക്കളഞ്ഞില്ല. പൗലോസ് ഈ ലേഖനം എഴുതുന്ന സാഹചര്യം തന്നെ ഓർക്കുക, അവൻ തടവറയിൽ കിടക്കുകയാണ്, അതും മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്നു. ഏത് നിമിഷവും അവൻ കൊല്ലപ്പെടാവുന്നതാണ്. എന്നാൽ പൗലോസ് ഇവിടെ ശാരീരിക മരണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അവൻ പറയുന്നത് ആത്മീക മരണം, നിത്യമരണം ആയത് ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. തീർച്ചയായും ക്രിസ്തു ആത്മീക മരണത്തെ നീക്കിക്കളഞ്ഞു. ആയതിനാൽ യാതൊരു പാപിയും നിത്യമായി ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരവസ്ഥയിലായിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ക്രിസ്തു ആകുന്നു നമ്മുടെ മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനും മധ്യയുള്ള ഒരേ ഒരു മധ്യസ്ഥൻ. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിൽ ദൈവം സംതൃപ്തനാണ്. അപ്പോൾ ഉണ്ടാകാവുന്ന ചോദ്യം, താങ്കൾ സംതൃപ്തനാണോ എന്നുള്ളതാണ്. അതോ താങ്കളുടെ നല്ല പ്രവൃത്തികളാൽ സ്വയം രക്ഷിക്കുവാനുള്ള പരിശ്രമത്തിലാണോ താങ്കൾ? ദാനധർമ്മങ്ങൾ ചെയ്തുള്ള രക്ഷ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മീക കാര്യങ്ങളിൽ ബാഹ്യമായി ഇടപെടുന്നത് കൊണ്ട് പുണ്യം കിട്ടും എന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. പരിപൂർണ അനുസരണത്താൽ മനുഷ്യന് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. കാരണം അങ്ങനൊരു അനുസരണം കാണിക്കുവാൻ അവൻ അശക്തനാണ്. അപൂർണമായ അനുസരണത്താൽ അവന് രക്ഷപ്പെടുവാൻ കഴിയില്ല, കാരണം ദൈവം അത് അംഗീകരിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഒരേ ഒരു പരിഹാരമാർഗം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവനാണ്. 18-ാം വാക്യം നോക്കിക്കാട്ട്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നത് താനൊരു പ്രസംഗിയാകുന്നു എന്നത്രേ. അതെ, ദൈവജനത്തിൻ്റെ ദൂതുവാക്കി താനൊരു അപ്പോസ്തോലനും ഉപദേഷ്ടാവും കൂടിയാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു അപ്പോസ്തോലൻ എന്ന നിലയിൽ അവന് വളരെയേറെ വരങ്ങളുണ്ടായിരുന്നു. അപ്പോസ്തോലന്മാരുടെ കാലയളവിന് ശേഷം ഒന്നിലധികം വരങ്ങൾ ഉള്ളവരുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചേക്കാം, എന്നാൽ യാഥാർത്ഥ്യത്തെ മറയ്ക്കുവാൻ ആർക്കും കഴിയില്ലല്ലോ. അല്പം ഒന്ന് പാടുവാനോ പ്രസംഗിക്കുവാനോ ഒക്കെ കഴിയുന്നു എന്നതുകൊണ്ട് അതെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആത്മീയ വരമാകുന്നു എന്ന് പറയുക പ്രയാസമാണ്. ഒരു വരം നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് തന്നെ പ്രാവർത്തികമാക്കുവാൻ പ്രയാസം. പിന്നെ രണ്ടും മൂന്നും എങ്ങനെ ഉപയോഗിക്കും? ചിന്തിച്ചാട്ടെ. 12-ാം വാക്യം, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എത്ര ഉന്നതമായ ഉറപ്പ്! ഈ ഉറപ്പാണ് പൗലോസിനെ പ്രതിസന്ധികളുടെ മധ്യത്തിലും നിലനിർത്തിയത്. അനേകം വിശുദ്ധന്മാരെ നിലനിർത്തിയതും നിർത്തുന്നതും ഇത് തന്നെയാണ്. ഞാൻ ലജ്ജിക്കുന്നില്ല. പൗലോസ് തടവറയിലാകുന്നെങ്കിൽ തന്നെയും മരണവിധി അവൻ്റെ മേൽ ഉണ്ടായിരിക്കുന്നു എങ്കിൽ തന്നെയും അവൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതോർക്കുന്നുവല്ലോ, റോമലേഖനം 1:16 വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അല്പം മുമ്പ് 1-ാം വാക്യത്തിൽ തിമത്തിയോസിനോട് പൗലോസ് പറഞ്ഞത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുതെന്നാണ്. ചിലപ്പോൾ വിശ്വാസികൾ സാക്ഷിക്കുവാൻ വളരെ വൈമുഖ്യം ഉള്ളവരായി കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ നാം എല്ലാം മിണ്ടാതിരുന്നു എന്ന് വന്നേക്കാം, എന്നാൽ അങ്ങനെ ആകുവാൻ പാടില്ല. നാം എല്ലാ രംഗത്തും കർത്താവിൻ്റെ സാക്ഷികൾ ആയിരിക്കണം. ഇവിടെ പറയുന്ന അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഇവിടെ ഉപനിധി എന്നാണ് പറയുന്നത്, സമ്പാദ്യം, നിക്ഷേപം. ഇതിൻ്റെ അർത്ഥം പൗലോസ് ന്യായവിധി ദിവസം വരെ തൻ്റെ വിശ്വാസം ക്രിസ്തുവിൽ നിക്ഷേപിച്ചു എന്നത്രേ. അതല്ല എങ്കിൽ ദൈവം എന്നിലേതോ നിക്ഷേപിച്ചു എന്നാകാം. പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം നിക്ഷേപിച്ച വരങ്ങൾ അവനെ സകല ലോകത്തിനും കടക്കാരനാക്കിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളും ഞാനും കടക്കാരാണ്. ഒരുപക്ഷെ താങ്കൾ പറയുന്നുണ്ടാകും, സത്യസന്ധമായുള്ള എൻ്റെ കടങ്ങൾ ഞാൻ കൊടുത്തു തീർക്കുന്നുണ്ടെന്ന്. ആ വാദം എനിക്ക് മനസ്സിലാകും. എന്നാൽ പ്രിയ സുഹൃത്തെ, ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന സകല മനുഷ്യനും സുവിശേഷം കേൾക്കാത്തിടത്തോളം കാലം താങ്കളും ഞാനും നമ്മുടെ സത്യസന്ധമായ കടം കൊടുത്തു തീർത്തിട്ടില്ല. ഓരോ ദൈവവൈതലിൻ്റെയും ഉത്തരവാദിത്വം വളരെയാണ്. നാമും നമുക്കുള്ള വകകളും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതം ആകുന്നു എന്നറിയാവുന്നതിനേക്കാൾ വലിയ ആശ്വാസം മറ്റെന്താണ്? അവിടുത്തെ കരങ്ങളിൽ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. 13-ാം വാക്യം, എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. പത്യവചനം, തിരുവചനത്തിലെ വാക്കുകൾ ദൈവാത്മപ്രേരിതമാണ്. ദൈവവചനത്തിലെ ദൂതു മാത്രമല്ല, വാക്കുകൾ പോലും പരിശുദ്ധാത്മ നിശ്വാസ്യമാണ്. അതല്ലാതെ മറ്റൊരു വിധത്തിലും ദൈവവചനത്തെ ആർക്കും വിശദീകരിക്കുവാൻ കഴിയില്ല. പത്യവചനം ആരോഗ്യമുള്ള വചനമാണ്. കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ആരെങ്കിലും രോഗികളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള വാക്കാണ് ഇത്. നേരത്തെ അവർക്ക് ആരോഗ്യമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർക്ക് ആരോഗ്യമായി. ക്രിസ്തീയ വിശ്വാസം ആരോഗ്യമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. നേരത്തെ പൗലോസ് ഇതേക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിച്ചു എന്നാണ്. 14-ാം വാക്യം, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. അപ്പസ്തോലിക വിശ്വാസം എന്നത് പത്യവചനം മാത്രമല്ല, അതൊരു നല്ല ഉപനിധി കൂടിയാകുന്നു. സുവിശേഷം ഒരു നിധിയാണ്, വിലപിടിപ്പുള്ള നിധി. ക്രിസ്തി ജീവിതം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രം ജീവിക്കാവുന്ന ഒന്നാകുന്നു എന്ന് കാണുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. 7-ാം വാക്യത്തിൽ ശക്തി, സ്നേഹം, സുബോധം എന്നീ കാര്യങ്ങളൊക്കെ പൗലോസ് പറഞ്ഞു. എല്ലാം തന്നെ ആത്മാവിന്റെ ഫലമാകുന്നു. സംശയമുണ്ടെങ്കിൽ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആത്മാവിന്റെ ഫലമോ അവിടെ പറയുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തത നമുക്കറിയാമല്ലോ. പട്ടിക 15-ാം വാക്യം നോക്കിക്കാട്ടിനിയും, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയിക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. തന്നോട് അവിശ്വസ്തരായിരുന്നവരുടെ യഥാർത്ഥ പേരുകൾ പൗലോസ് ഇവിടെ നൽകുന്നു. ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ നേരത്തെ തന്നോടൊപ്പം റോമിൽ ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ ആസിയയിലുള്ളവർ എന്നാണ് അർത്ഥം. വിശ്വാസത്യാഗം എന്നുള്ളത് സഭയുടെ അന്ത്യകാലത്തിൻ്റെ മാത്രം ലക്ഷണമല്ല, സഭയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട്. സഭയുടെ ചരിത്രം ദുരുപദേശങ്ങളുടെ ചരിത്രമാകുന്നു, അതെത്ര വാസ്തവമാണല്ലേ. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഇവിടെ ഇതാ ഒരു വിശുദ്ധനായ വ്യക്തി ഒനേസിഫറോസ്, എഫസോസിൽ നിന്നും ഉള്ളവനാകും അവൻ, കച്ചവട സംബന്ധമായി റോമിൽ എത്തിയതാകും. അവൻ വളരെ ധൃതിയുള്ള ഒരു മനുഷ്യനാകും. എന്നാൽ തടവറയിൽ കിടന്ന പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ അവൻ സമയം കണ്ടെത്തി. എത്ര മനോഹരമായിരിക്കുന്നില്ലേ. ഒരുപക്ഷെ പൗലോസ് ആയിരിക്കും അവനെ കർത്താവിലേക്ക് നയിച്ചത്. അതെ, താങ്കളെ ക്രിസ്തുവിലേക്ക് നയിച്ച ഒരു വ്യക്തിയെ മറക്കുവാൻ താങ്കൾക്ക് ഒരിക്കലും കഴിയില്ല. ശരിയായ പാത പറഞ്ഞു തന്ന വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പൗലോസ് തിമത്തിയോസിന് കാണിച്ചത്, തിമത്തിയോസ് പൗലോസിന് കാണിച്ചത്, ഒനേസിഫോറോസ് പൗലോസിനോട് കാണിച്ചത്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായുള്ള പ്രത്യേകിച്ചും ദൈവമക്കളുമായുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്. ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങൾ നൽകി താങ്കളെ സഹായിക്കട്ടെ.